ശകാരിച്ചുകൊണ്ടൊരു മറുപടി വരാം, അല്ലെങ്കിൽ ഈ ബന്ധം മുറിഞ്ഞേക്കാം. മെസ്സേജിനായി കാത്തിരുന്നു. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവം. ഡോക്ടറുടെ വീട്ടിലെത്തിയ നസ്രായൻ. രാവിലെ മൊബൈലിലൊരു വാട്സാപ്പ് സന്ദേശം കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. ഇന്നെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്, 5ാം തവണയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. വിദേശത്ത് ജോലിയുള്ള ഒരു ലേഡി ഡോക്ടറാണ്. നാട്ടിലെ പോലെയല്ല, വിദേശത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക പ്രയാസകരമായ കടമ്പയാണ്. ഓരോ തവണ ശ്രമിക്കുമ്പോഴും വലിയ പണച്ചെലവും. ഡോക്ടറെ എനിക്ക് ഫോൺ മെസ്സേജുകളിലൂടെയുള്ള പരിചയമേ ഉള്ളൂ. ആദ്യമായി എന്നെ സമീപിക്കുന്നത് ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന് ദുശീലങ്ങളൊന്നുമില്ല, പക്ഷേ പല കാര്യങ്ങളിലും അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എങ്കിലും എപ്പോഴും ഭർത്താവിനെക്കുറിച്ച് പരാതികൾ മാത്രമേ അവർ പങ്കുവച്ചിട്ടുള്ളൂ. അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഈശോയല്ലേ അറിയുന്നത്. ഞാനെന്തിനവരെ വിധിക്കണമെന്ന് കരുതി പലപ്പോഴും അവരെ ശാന്തമായി കേൾക്കും. ആ കേൾവി തന്നെ അവർക്കൊരാശ്വാസമായിരുന്നിരിക്കാം. അന്ന് പരിശുദ്ധ കുർബാനയിൽ ഡോക്ടറെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മുറിയിലെത്തിയപ്പോൾ വീണ്ടും ഡോക്ടറുടെ മൊബൈൽ സന്ദേശം. ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണേ. പെട്ടെന്ന് മനസ്സിൽ ശക്തമായൊരു പ്രേരണ. പക്ഷെ അത് അവരോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുപോലെ. സമയം പോകുന്നല്ലോ എന്നോർത്തപ്പോൾ രണ്ടും കൽപ്പിച്ച് വാട്സാപ്പ് സന്ദേശം അയച്ചു. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. ഒരു പ്രേരണ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്. വീട്ടിൽ നിന്നും ഇറങ്ങും മുൻപ് ഭർത്താവിനോടൊപ്പം ഈശോയുടെ മുൻപിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാമോ? ഭർത്താവിനോട് ഡോക്ടറുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറയാമോ? ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് പ്രാർത്ഥിച്ചോളാം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അവരുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയോ എന്ന് ഞാൻ ശങ്കിച്ചു. എന്നെ ശകാരിച്ചുകൊണ്ടൊരു മറുപടി വരാം, അല്ലെങ്കിൽ ഈ ബന്ധം മുറിഞ്ഞേക്കാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് മൊബൈൽ കയ്യിൽ തന്നെ പിടിച്ചു അല്പസമയം. മറുപടിയൊന്നും ലഭിച്ചില്ല. ഏകദേശം 11 മണി കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നു. ഡോക്ടറുടെ നമ്പറിൽ നിന്നും ഫോൺ കോൾ. ഉള്ളിലൽപ്പം ഭയത്തോടെയാണ് അറ്റൻഡ് ചെയ്തത്. ഏങ്ങിക്കരയുന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. രാവിലെ മെസ്സേജ് അയച്ച് അവരെ വിഷമിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നൊരിക്കൽ കൂടി തോന്നി. ഡോക്ടർ വിഷമിക്കാതെ ഈശോ തക്ക സമയത്ത് ഇടപെട്ടോളും എന്ന ആശ്വാസവാക്കായി പറഞ്ഞു. പൊട്ടിക്കരയുന്ന അവരോട് മറ്റെന്ത് പറയാൻ? പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങി. ഉടനെ ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങി. ഞാനിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. എന്നിൽ നിന്ന് ഒരു ദീർഘ നിശ്വാസം ഉയർന്നു. ഇനി എന്തായാലും ഡോക്ടർ എന്നോട് വഴക്കുകൂടില്ലെന്ന് ഉറപ്പായി. അങ്ങനെ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകും മുൻപ് ഡോക്ടറുടെ ഫ്ളാറ്റിൽ നടന്ന സംഭവങ്ങൾ അവർ വിവരിക്കാൻ തുടങ്ങി. എൻ്റെ മെസ്സേജ് കിട്ടിയ ശേഷം മനസ്സില്ലാ മനസ്സോടെ അവർ ഭർത്താവിനെ വിളിച്ച് ഈശോയുടെ മുൻപിൽ നിർത്തി. അവർ തുടർന്നു, വർഷങ്ങളായി ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തോട് എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ പറഞ്ഞു. അറിയാതെ ഞാൻ നിലത്ത് മുട്ടുകുത്തി. ഭർത്താവ് എൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇന്ന് പാസ്സാവും. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊക്കെയോ ഞങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് ചുംബിച്ചു. എവിടെയോ നഷ്ടപ്പെട്ടു പോയ പുതുവീഞ്ഞിൻ്റെ ക്രിസ്തുലഹരി ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നിറയുന്ന പോലെ. പിന്നെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാനും കൂടെ വരാം. ഒരുമിച്ചാണ് ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം അനായാസം ചെയ്തു. വാസ്തവത്തിൽ ഇന്ന് ഞാൻ പാസ്സായത് ഡ്രൈവിംഗ് ടെസ്റ്റല്ല, എൻ്റെ ജീവിതമാകുന്ന വാഹനത്തിൽ എങ്ങനെ സഞ്ചരിക്കണമെന്ന പരീക്ഷയാണ്. എൻ്റെ ഭർത്താവിൻ്റെ കുറവുകളെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. ഇനി ഒരിക്കലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറയുകയില്ല. എനിക്ക് എളിമപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലയിടത്തും ഞാൻ തോറ്റുപോയത്. ഡോക്ടറെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. വീഞ്ഞു തീർന്നുപോയ കാനായിലെ ഭവനത്തിൽ പുതുവീഞ്ഞ് നിറച്ച ചങ്ക് നസ്രായൻ ഡോക്ടറുടെ വീട്ടിലും ചെന്നത്രേ. സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ധാർമ്മികതയും വറ്റിപ്പോയ ഒഴിഞ്ഞ തോൽക്കുടങ്ങളായി കുടുംബജീവിതങ്ങൾ മാറുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ ഈശോയുടെ വാക്കുകൾ ഓർക്കാം. നിന്റെ വീഴ്ചകൾക്ക് കാരണം നീ എന്നിൽ ആശ്രയിക്കാതെ നിന്റെ കഴിവിൽ തന്നെ കൂടുതൽ ആശ്രയിക്കുന്നതാണ്. സ്വന്തം കഴിവുകൊണ്ട് നിനക്കൊന്നും ചെയ്യാനാകില്ലെന്ന് നീ അറിയണം. കുടുംബജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും കൊടുങ്കാറ്റ് പോലെ തിരകളെ ഇളക്കി മറിക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന കൊച്ചു തോണിയുടെ അമരത്ത് ശാന്തമായി ഉറങ്ങുന്ന ഈശോയെ നമുക്കും വിളിച്ചുണർത്താം. അവനുണർന്നാൽ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കുമെന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. കാരണം നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. യെശയ്യ 53:4. കുടുംബം ഭൂമിയിലെ സ്വർഗം എന്നാണല്ലോ ആലിലയുടെ രൂപത്തിലുള്ള താലിയും അതിനു നടുവിലുള്ള കുരിശും അർത്ഥമാക്കുന്നത്. എന്നും തളർത്ത് നിൽക്കുന്ന ആൽമരം പോലെ കുടുംബജീവിതവും കുരിശിലെ ഈശോയോട് ചേർന്ന് തളിർത്തു നിത്യവസന്തമായി മാറണമെന്നാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനുത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. Jeremiah 17:7-8. വസന്തകാലം ജീവന്റെയും പുതുക്കലിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. സകലതും ഭൗതികതയിലേക്ക് മനുഷ്യനെ വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നാളുകളിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ വിരസതകളിൽ മാനുഷിക ചിന്തകളാൽ നയിക്കപ്പെടാതെ ദൈവാരൂപിയിൽ നയിക്കപ്പെടാൻ തക്കവിധം എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തണമെന്ന് തീക്ഷ്ണതയോടെ യാചിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവനും കരുണയായി രൂപാന്തരപ്പെടുത്തിയാലും.